നമസ്കാരം ശ്രീകുമാരൻ രാജശേഖരന്, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം.
എന്തായാലും ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾക്കിടയിലും ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ താങ്കൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ താങ്കളുടെ ഒരു പ്രചാരണത്തെക്കുറിച്ച് തന്നെ, വട്ടിയൂർക്കാവിൽ എത്രത്തോളം, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ മുന്നോട്ട്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ?
വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് വട്ടിയൂർക്കാവിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും രംഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഴിയുന്ന ജനവിഭാഗങ്ങൾ പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വ്യാപകവും വിപുലവുമായി ശക്തവുമായി നടക്കുകയാണ്. ജനങ്ങൾക്ക് ഇന്ന് വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം നാളിതുവരെ യാതൊരുവിധ വികസനവും നടക്കാത്ത ഒരു നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കുടിവെള്ളം, അവിടുത്തെ ആഹാരം, തൊഴിൽ തുടങ്ങി പാർപ്പിടം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമാണ്. മാറി മാറി ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ എം എൽ എമാർ അവരെ കണ്ടതാണ്. അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് വിശ്വസിക്കുന്നു.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് കേരളത്തിന്റെ മൊത്തം അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ, താങ്കൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ബി ജെ പിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രതീക്ഷ പറയാൻ കഴിയും? താങ്കൾ ഒരുപാട് അഭിമുഖങ്ങളിൽ 71+ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിന്റെ ഒരു എത്രത്തോളം, മുൻപെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞങ്ങൾ ഒരുപാട് സീറ്റുകൾ നേടുമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രചാരണ രംഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നത്?
ബി ജെ പിക്ക് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഷെയർ 15% നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വികസിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് 15% ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കാര്യമായ രീതിയിലുള്ള വോട്ട് ബേസ് അടിസ്ഥാനമുണ്ട്. ഇനി അത് വികസിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 2-3 ഘടകങ്ങൾ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. ബി ഡി ജെ എസ്, കേരള കോൺഗ്രസ്, ജെ എസ് എസ് തുടങ്ങിയ ഒട്ടേറെ കക്ഷികൾ ഇന്ന് എൻ ഡി എ എന്ന മുന്നണി സംവിധാനത്തിൽ വന്നു കഴിഞ്ഞു. അപ്പൊ കുറെ കൂടി കൂടുതൽ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതകളായി. രണ്ട്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും യു ഡി എഫിനോടുമുള്ള ജനങ്ങളുടെ കടുത്ത അമർഷം, ഉത്കണ്ഠ, പ്രതിഷേധം, എതിർപ്പ് അതിരൂക്ഷമായി വരികയാണ്, അത് ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോ ഒരു ബദൽ ശക്തി എന്നുള്ള നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ രീതിയിലുള്ള ജനപിന്തുണ സമാർജിക്കാൻ കഴിയുന്ന എൻ ഡി എക്ക് തീർച്ചയായും കേരളത്തിൽ വലിയ ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും.
അതിൽ അതുതന്നെയാണ് നിങ്ങളുടെ ഒരു മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ ബി ജെ പി എന്നുള്ളത് പറയുന്നത്. സത്യത്തിൽ എന്താണ്, ഏത് മേഖലയിൽ കേരളം വഴിമുട്ടി എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്?
വഴിമുട്ടാത്ത മേഖലയൊന്നുമില്ല. എല്ലാ മേഖലകളിലും, വ്യവസായം, വാണിജ്യം, വ്യാപാരം, കാർഷികം, വിദ്യാഭ്യാസം, എല്ലാ രംഗങ്ങളിലും കേരളത്തിന് യാതൊരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല. തളർച്ച മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വൻ കുതിപ്പ് ഈ രംഗങ്ങളിൽ ഉണ്ടാക്കിയപ്പോൾ കേരളം തകർന്നു തളർന്നു. അതുകൊണ്ട് ഇനി ഈ കേരളത്തെ നയിക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വൻ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണം. അതുപോലെ തന്നെ കേരളത്തിന്റെ വിഭവങ്ങളെ മുഴുവൻ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന നയം ഉണ്ടാകണം. അങ്ങനെ എല്ലാം കൊണ്ടും കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തമായ കർമ്മ പദ്ധതി അത് ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് ഘടകക്ഷികളും ഉൾക്കൊള്ളുന്ന എൻ ഡി എക്ക് കഴിയും.
ഓക്കെ, താങ്കൾ ആ പറഞ്ഞ പോയിന്റിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. കാരണം ഇപ്പോൾ ലോകം എല്ലായിടത്തും നോക്കുന്ന കുറച്ച് ഇൻഡെക്സുകളുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ ആയുർദൈർഘ്യം, സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മിക്ക ഇൻഡെക്സുകളിലും കേരളം ഒന്നാമത് നിൽക്കുകയാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്ന, അല്ലെങ്കിൽ ബി ജെ പി പലതവണ ഭരണത്തിൽ വന്ന സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ദേശീയ ശരാശരിയെക്കാളും പിന്നിലാണ് അതിൽ മിക്ക സംസ്ഥാനങ്ങളും. കേരളം അതിലെല്ലാം വളരെ മുന്നിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളം വഴിമുട്ടിയെന്ന് പറയാൻ കഴിയുന്നത്?
ഈ ഇൻഡെക്സുകൾ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പൂരകത 25 ലക്ഷം ഉണ്ട്. ഇതിനാര് സമാനം പറയും? 2 ദിവസം മുമ്പ് പട്ടിണി കിടന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പട്ടിണി
മൂലമാണ്.
എന്ത് വാർത്ത വന്നേ? അവരെഴുതി വെച്ച കള്ളാസില്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പലതും പച്ചക്കള്ളങ്ങൾ പറയാം. വേണ്ട, അവിടുത്തെ അതിന് തൊട്ടടുത്തുള്ള കോളനി പ്രദേശത്തു നിന്നാണല്ലോ 2 കുട്ടികൾ പോയി വിസർജ്യം ഭക്ഷിച്ചത് പട്ടിണി കിടന്ന്. ഈ കേരളത്തിൽ പട്ടിണി ഇല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ പറ്റും? ഈ കേരളത്തിൽ ഭൂരഹിതരില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇവിടെ ഒരു ഇത് മണ്ണില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഭൂസമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നേരെ കണ്ണടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഭക്ഷ്യോത്പാദനം 13% ഉള്ളൂ. കേരള തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ അരി വന്നെങ്കിലും ഇവിടെയൊക്കെ ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇൻഡെക്സുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന് അന്നവും വെള്ളവും മണ്ണും തൊഴിലും കിട്ടുമോ? 7% തൊഴിലായ്മ ഉണ്ടെന്നുള്ളത് സത്യം.
തീർച്ചയായും
ദേശീയ ശരാശരി 4%
അംഗീകരിക്കുന്നത്.
ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഇപ്പൊ ആസ്ട്രേലിയ തന്നെ മലയാളികൾ എത്രയുണ്ട്? എന്താ ആസ്ട്രേലിയ പോയി മലയാളികൾ പണിയെടുക്കുന്നു? കേരളത്തിൽ അവർക്ക് ഇവിടെ വരാൻ കഴിയില്ല, ഇവിടെ അതിനുള്ള അനുകൂല സാഹചര്യം ഇല്ല. ഏതെങ്കിലും ഒരു നിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ വ്യവസായത്തിൽ? ഇവിടെ വ്യവസായ രംഗത്ത് പൂട്ടിയതല്ല, 48 ഫാക്ടറി പൂട്ടിയതല്ലാതെ ഒരെണ്ണം പുതിയ തുടങ്ങാൻ
പറ്റുള്ളൂ. കേരളത്തെക്കാൾ കൂടുതൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിരിക്കുന്ന പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെ തന്നെയാണ്. അത് മറ്റൊരു കാര്യം.
ഇന്ത്യയിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മലയാളികളാണ് കൂടുതൽ. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ മലയാളികളാണ് കൂടുതൽ. ബോംബെയിൽ 28 ലക്ഷം ഉണ്ട്. ബോംബെയിൽ കാരണം കേരളത്തിൽ രക്ഷയില്ല, അത് തന്നെ അതിന്റെ കാരണം.
ഇതേ ആശയങ്ങളോടുകൂടി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ ബി ജെ പി എത്തിയത് കർണാടകത്തിലായിരുന്നു. ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു അഴിമതിയിലൂടെ കർണാടകത്തിൽ ബി ജെ പി സർക്കാരിന് പുറത്തു പോകേണ്ടി വന്നില്ലായിരുന്നു?
ഞാൻ കേരളത്തിലെ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഓരോരോ സംസ്ഥാനത്തിന്റെ നോക്കി പറയണമെങ്കിൽ
അല്ല, ഇത്തരത്തിലൊരു മാറ്റം എന്ന് പറയുമ്പോൾ ആ
മാറ്റം കേരളത്തിലുണ്ടാവും. ഭാരതത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
പക്ഷെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ
മാറ്റം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മുൻകൂട്ടി സമയം തന്നാൽ ഞാൻ
പഠിച്ചു.
ഞാൻ ഒരു ഇലക്ഷൻ പ്രചരണത്തിലാണ്. ഞാനിപ്പോ എന്റെ മുന്നിൽ നിരവധി ആളുകൾ നിൽക്കുകയാണ്. ഞാൻ അവരോട് സംസാരിക്കാൻ
തീർച്ചയായും എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം സംസാരിച്ചു.
താങ്ക് യു.